ദരണീയരായ പീച്ചാക്കോ അച്ഛൻ, ഫിലിപ്പ് വറീസച്ചൻ, കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. സഭയുടെ നിയോഗം അനുസരിച്ച് അമേരിക്കയിൽ ഡിട്രോയിറ്റിൻ്റെ പ്രദേശത്ത് ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ സഭയുടെ നാഥനായ കർത്താവ് ഒരുക്കി തന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഈ മാസം 3-ാം തീയതി അതിപ്രഭാതത്തിൽ തന്നെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുതലിലും സംരക്ഷണയിലും സുഖമായി കുടുംബമായി നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളെ ശുശ്രൂഷിപ്പാനായിട്ട് ഞങ്ങളെ കർത്താവ് അയച്ചു. നിങ്ങളോടൊപ്പം ഈ വിശുദ്ധ ദിവസത്തിൽ ആയിരിക്കാൻ ഇടയായത് ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി കരയേറ്റുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അധികാരവും പദവിയും ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുള്ള ജീവിത നിയോഗം പൂർത്തീകരിക്കുന്നിടത്തോളം മാത്രമേ ഉള്ളൂ. സഭയുടെ ക്രമീകരണമനുസരിച്ച് 3 വർഷത്തേന് ദൈവം ആയുസ്സും ആരോഗ്യവും തരികയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആ അവസരം കർത്താവിൽ ആശ്രയിച്ച് സഭ ഇതിലൂടെ കർത്താവ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിർവഹിപ്പാൻ, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ഞങ്ങളുടെ താമസവും ശുശ്രൂഷയും ഈ പ്രദേശത്ത് അതിന് മുഖാന്തരമായി തീരുവാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന എൻ്റെയും എൻ്റെ കുടുംബത്തിനും ആവശ്യമാണ്. ഞാൻ ആമുഖമായി അത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതൊരു സംഘയാത്രയാണ്. സഭ ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഒരുമിച്ചുള്ള യാത്ര, ഒരുമിച്ചുള്ള പ്രവർത്തനം, ആ ഒരു ലാക്കും ലക്ഷ്യവുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്രകാരമുള്ള ലക്ഷ്യബോധത്തോടെ, സംഘബോധത്തോടുകൂടെ ഒരുമിച്ച് ഈ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് വരുന്ന നാളുകളിൽ പ്രവർത്തിപ്പാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അതിന് ഉയരത്തിൽ നിന്ന് വലിയവനായ ദൈവം എല്ലാ കൃപകളും ശക്തിയും ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആസ് എ പാസ്റ്റർ, ആസ് എ മിനിസ്റ്റർ, നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം എന്നിൽ നിന്ന് ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ എന്നെ അതറിയിക്കണം. എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് പൂർത്തീകരിപ്പാനായിട്ട് ഞാൻ ശ്രമിക്കും എന്നുള്ളതും നിങ്ങളെ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ ആമുഖമായി ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, സഭയും സഭയുടെ നാഥനായ കർത്താവും അതിനപ്പുറമായിട്ട് ആണ്, പിന്നീട് അതിന് അപ്പുറത്ത് വേറൊരു ബന്ധവുമില്ല, അതിന് കീഴെയാണ് നമ്മളുടെ ബന്ധമെല്ലാം. അപ്പോൾ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് സ്നേഹിച്ച് ഈ ലോകത്തെ വീണ്ടെടുത്ത് അവൻ്റെ രക്ഷണീയ പദ്ധതിയുടെ ഭാഗമാക്കി സഭയെ തീർത്തിരിക്കുന്നത് പോലെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ നമുക്ക് ഈ പ്രദേശത്ത് ഒരുമിച്ച് സഭയുടെ കെട്ടുപണിക്കും ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കുമായി പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ മുമ്പേ പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ദൈവിക നിയോഗമുണ്ട്. ആ നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ടാണ് എന്നെയും നിങ്ങളെയും താൽക്കാലികമായിട്ട് ഈ പ്രദേശത്ത് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ജീവിത നിയോഗം എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിനോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ഉയരത്തിൽ നിന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ള ആദരണീയരായ വൈദികരോടൊപ്പം എനിക്ക് ഇതാണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത്. കൂടുതലായിട്ട് ഒന്നും ഇപ്പോൾ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് ബാക്കിയുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞോളാം. തിരുവചന ധ്യാനത്തിനായിട്ട് ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോനായി വായിച്ചു കേട്ട വേദഭാഗം നമുക്കേവർക്കും പരിചിതമാണ്. വളരെ ഹ്രസ്വമായും നമ്മളത് കേട്ടുവല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:16 അതിൻ്റെ 20 വാക്യങ്ങളാണ്. സെൻറ്റ് മാത്യു ചാപ്റ്റർ 28:16-20 അതിൻ്റെ ഒരു വാക്യം മാത്രം വായിക്കാം. 19:20 ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. ഗോ ദെയർഫോർ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ് ബാപ്റ്റൈസിംഗ് ദം ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടീച്ചിങ് ദം ടു ഒബ്സേർവ് ഓൾ that I have commanded you, and behold, I am with you always to the end of the age. I am with you always to the end of the age. Namakka prarthika. Njangalla devame, njangalla swargiya pidave, ee anugrahithamayittulla nimishangalkkayittu stotram. നിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് ചേർന്ന് നിന്നെ പാടി മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും തിരുമേശയിൽ കർത്താവെ നിന്നോടൊപ്പമുള്ള കൂട്ടായ്മയുടെ ആനന്ദം അനുഭവിപ്പാനായിട്ടൊക്കെ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം. ഈ ആരാധനാ സമൂഹത്തെ നീ വാഴ്ത്തേണമേ. ഇവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ കരുതലും കാവലും അനുഭവിച്ചുകൊണ്ട് നിന്നിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തൻ്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന തിരുവചനത്തിനായി സ്തോത്രം. വചനം ജഡം ധരിച്ച് ഞങ്ങളുടെ മധ്യത്തിൽ പാർത്ഥവനെ, അതിൻ്റെ അർത്ഥത്തിലും ആഴത്തിലും നിന്നെ മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഇന്നത്തെ തിരുവചന കേൾവിയിലൂടെ ഞങ്ങളെ സഹായിക്കണം. നിൻ്റെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ നിൻ്റെ ദാസനാകുന്ന എന്നെ ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. പ്രത്യാശ പകരുന്ന പുനരുത്ഥാന അനുഭവം, റിസറക്ഷൻ എക്സ്പീരിയൻസ് ദാറ്റ് ഗീവ് ഹോപ്പ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് സഭ ചിന്തിക്കാനായിട്ട് ഒരുങ്ങുന്നത്. തങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച കർത്താവിൻ്റെ വിയോഗം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഭയവും നിരാശയും ശൂന്യതാബോധവും ഉളവാക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഈ ഒരു അവസ്ഥയെ പല രീതിയിലാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ അഭിമുഖീകരിച്ചത്, അതിനോട് പ്രതികരിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലർ വാതിലടച്ച് അതിൽ ഒരുമിച്ചിരുന്നു, സങ്കടം പറഞ്ഞു, കരഞ്ഞു, ഭാവിയുടെ അനിശ്ചിതാവത്തെ ഓർത്ത് ഭയപ്പെടുകയും ഭയചകിതരായിത്തീരുകയും ചെയ്തു. എന്നാൽ ചില ആളുകൾ അവരുടെ കൂട്ടം വിട്ട് മാറി നടന്നു. അങ്ങനെയുള്ള ആളാണ് സെൻറ്റ് തോമസ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കർത്താവിൻ്റെ ഒരു പ്രതീക്ഷത നഷ്ടമായി തീർന്നു എന്ന് കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് ചിന്തിപ്പാനായിട്ട് സാധിച്ചു. എന്നാൽ മറ്റ് ചിലർ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് ശ്രമിച്ചു. 21-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പത്രോസ് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഇനി അധിക നാൾ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ എൻ്റെ പഴയ തൊഴിലിലേക്ക് പോവുകയാണ്. അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ഞങ്ങളും വരുന്നു. അങ്ങനെ അവർ ഒരു കൂട്ടം ആളുകൾ അവരുടെ നിയോഗം മറഞ്ഞ് അവരുടെ പഴയ തൊഴിലിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, യേശു കർത്താവിൻ്റെ പുനരുത്ഥാനം അവർക്ക് ആ പുനരുത്ഥാനത്തിൻ്റെ ദർശനം, അനുഭവം അവർക്ക് പുതിയ ദിശാബോധവും തിരിച്ചറിവും നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഡിസൈപ്പിൾസ് അറ്റൈനിങ് ന്യൂ ഡിറക്ഷൻസ് ആൻഡ് ഡിസേൺമെൻറ്റ് ത്രൂ ദ റിസറക്ഷൻ എക്സ്പീരിയൻസ്. ദേ ഗോട്ട് പവർ ടു ഡു ദെയർ മിഷൻ. ഇത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവരെ ദർശിച്ചതിലൂടെ, എക്സ്പീരിയൻസ് ചെയ്തതിലൂടെ അവർക്ക് സ്വായത്തമായ ഒരു ഒരു കൃപയാണ്, ഒരു വിശേഷതയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവ ജനമേ, തിരുശരീരവും തിരുരക്തവും നമ്മളിപ്പോൾ അനുഭവിക്കാനായിട്ട് പോവുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുന്നവർക്ക് ലഭ്യമാകുന്ന ഭാഗ്യ അനുഭവമാണ് റിസറക്ഷൻ എക്സ്പീരിയൻസ്, പുനരുത്ഥാന അനുഭവം. ഇതിനെ അടിസ്ഥാനമാക്കി, ഈ ഒരു ചിന്തയെ അടിസ്ഥാനമാക്കി രണ്ട് ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പുനരുത്ഥാനം നൽകുന്ന ആരാധന അനുഭവം. റിസറക്ഷൻ പ്രൊവൈഡ്സ് ദ വർഷിപ്പിൻ എക്സ്പീരിയൻസ്. എങ്ങനെയാണ് ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ലഭ്യമായി തീർന്നത്? പുനരുത്ഥാന അനുഭവം, അവനെ ആരാധിപ്പാനായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെട്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചിന്തിപ്പാനായിട്ട് ശ്രമിക്കാം. നഷ്ടപ്പെട്ടു പോയ ദൈവ അനുഭവം, ഈ ശിഷ്യന്മാർക്ക് പുനരുത്ഥാന പ്രത്യക്ഷതയിലൂടെ സ്വായത്തമാകുന്നത്, ലഭ്യമാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. പുനരുത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മ നിയോഗം ഉണ്ടാകുന്നു. അതിനുശേഷം അവരുടെ ജീവിത സാക്ഷ്യം നേരത്തെ ഉണ്ടതിൽ നിന്ന് വ്യത്യസ്തമാണ്. പുനരുത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തിരുസഭയ്ക്ക് ലഭിക്കുന്നു. അതിൻ്റെ ഭാഗമായ അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചതിന് ശേഷം അവരുടെ ജീവിതം പിന്നെ ലോകം ഉയർത്തിയ വെല്ലുവിളികളെയൊക്കെ വളരെ ചങ്കൂറ്റത്തോടുകൂടെ അതിജീവിപ്പാനായിട്ടുള്ള പവർ ആർജിച്ചുകൊണ്ട് ധീരതയോടുകൂടെ കർത്താവിൻ്റെ സാക്ഷികളായി തീരുന്നത് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ്, ദ ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് പ്രാപിക്കുന്നു. അതിനുശേഷം അവർ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായി മുൻപോട്ട് പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയോട് യേശു കർത്താവ് പറയുന്നുണ്ട്, ദ ട്രൂ വർഷിപ്പിംഗ് വിൽ വർഷിപ്പേഴ്സ് വിൽ വർഷിപ്പ് ദ ഫാദർ ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. സത്യനമസ്കാരികൾ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അപ്പോൾ സത്യനമസ്കാരികൾ എന്ന് പറയുമ്പോൾ എന്താ ഈ സത്യം? അത് പീലാത്തോസ് ചോദിച്ച ഒരു ചോദ്യമാണ്. എന്താണ് സത്യം? കർത്താവിനോടാ ചോദിച്ചത്. പക്ഷേ കർത്താവ് അതിന് മറുപടി പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു റീഡിംഗ് അനുസരിച്ച് ഏതാണ്ട് ആറ് ഫുട്ട് നീളത്തിൽ ഉള്ള ഈ മനുഷ്യന് ഇങ്ങനെ വളരെ ജ്വലിച്ച് പ്രകാശിതമായി ഇങ്ങനെ മുൻപിൽ നിന്നിട്ടും നിനക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ കാലം നിന്നെ സത്യം മനസ്സിലാക്കുമെന്നുള്ള നിശബ്ദതയായിരുന്നു കർത്താവിൻ്റെ. കാരണം സത്യം ക്രിസ്തു തന്നെയാണ്. ഈ ക്രിസ്തുവിനെ അനുഭവിക്കുന്നവർക്കും മാത്രമേ, ഈ ക്രിസ്തു ഉള്ളിൽ ഉള്ളവർക്ക് മാത്രമേ സത്യനമസ്കാരികളായി ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സത്യത്തിന് പിന്നെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചരിത്രം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പുനരുത്ഥാനം ശിഷ്യന്മാരെ നയിച്ചത് കർത്താവിൻ്റെ മുൻപാകെ മുഴങ്കാൽ മടക്കാനായിട്ടാണ്. ഇവിടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവനെ കണ്ടപ്പോൾ അവർ അടുത്തു ചെന്ന് നമസ്കരിച്ചു. They kneeled down and worshipped him. ഇതിനു മുമ്പ് എന്താ ശിഷ്യന്മാരങ്ങനെ ചെയ്യാഞ്ഞത്? അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് ഇവർ 12 പേർ എങ്കിലും കർത്താവിനെ പറ്റിയും അവൻ്റെ നിയോഗത്തെപ്പറ്റിയും വ്യക്തതയും അവ്യക്തതയും ഉണ്ടായിരുന്നു ശിഷ്യന്മാരുടെ ജീവിതത്തിൽ. ഇവൻ അയച്ച മെഷിഹ ആണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് അത് വ്യക്തതയോടെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ ഇതൊക്കെ മറന്ന് പ്രതികരിക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എന്നാൽ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർ ഇവർ അവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. തങ്ങളുടെ കൂടെ നടന്ന നസ്രയനായ യേശു കേവലം മനുഷ്യനല്ല, ഹീസ് നോട്ട് ഓൺലി എ പെർഫെക്റ്റ് മാൻ ബട്ട് ഓൾസോ ഈസ് എ പെർഫെക്റ്റ് ഗോഡ്. ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, പൂർണ്ണ ദൈവമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മുൻപാകെ അവർ മുട്ടുമടക്കി നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു തിരിച്ചറിവ് പുതിയ നിയമ വിശ്വാസികളാകുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. ഉണ്ടാകുകയാണെങ്കിൽ ഈ ലോകത്തിലെ ജീവിതം ആയാസരഹിതമായിരിക്കും. സംഘർഷങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ആഞ്ഞടിക്കുമെങ്കിലും ഈ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിപ്പാനായിട്ട് സാധിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ കൂടെയുള്ളവൻ സാധാരണ ഒരു മനുഷ്യനല്ല, ദൈവം എന്നുള്ള തിരിച്ചറിവ് നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ്. എൻ്റെയും നിങ്ങളുടെയും കൂടെ ഇപ്പോൾ കർത്താവ് ഉണ്ട്. അവൻ ഒരു സാധാരണ വ്യക്തിയല്ല, നസ്രയനായ ക്രിസ്തു. അവൻ ദൈവമയച്ച അവൻ്റെ ഏകജാതനായ പുത്രനാണ്. ഹി ഈസ് എ പെർഫെക്റ്റ് ഗോഡ് എന്നുള്ള ഒരു ഡിസേൺമെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ വളരെയധികം ധൈര്യപ്പെടുത്തുകയും നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി നയിപ്പാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്തു. ഇത് ഓർമ്മപ്പെടുത്തുന്ന അവസരമാണ് ഓരോ വിശുദ്ധ ആരാധനയും ഓരോ വിശുദ്ധ കുർബാനയും. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അവസരമാണ്. എവരി ഹോളി കമ്മ്യൂണിയൻ ഈസ് ഡിക്ലെയറിങ് ആൻഡ് എവരി ഹോളി വർഷിപ്പ് ഈസ് ഡിക്ലെയറിങ് ക്രൈസ്റ്റ് ഈസ് അവർ കോ ട്രാവലർ ആൻഡ് സേവിയർ. ഈ തിരിച്ചറിവോടുകൂടെ എനിക്കും നിങ്ങൾക്കും ആരാധനയിൽ സംബന്ധിപ്പാനായിട്ട് തിരുമേശയിൽ സംബന്ധിപ്പാനായിട്ട് കഴിയുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഭാഗ്യമുള്ളവരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തിരിച്ചറിവ് ഉള്ളവർക്ക് മാത്രമേ യേശുവിനെ പരസ്യമായി ഏറ്റുപറയുവാനും അവൻ്റെ സാക്ഷിയായി തീരുവാനുമായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ പുൾപിറ്റിൽ നിന്ന് എത്ര കത്രുദാസന്മാര് പ്രസംഗിച്ചതുകൊണ്ടോ അത് കേട്ടതുകൊണ്ടോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണമെന്നില്ല. എന്നാൽ ഈ പ്രസംഗിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് സ്വയം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അത് പവർഫുള്ളായി തീരുന്നത്. കർത്താവ് നല്ലവനെന്ന് രുചിച്ചെറിയുക, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ, പുരുഷനല്ല ഹ്യൂമൻ ബീയിങ്, ഭാഗ്യവാൻ. അവിടെ പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് അമേരിക്ക. അപ്പോൾ പരസ്യമായ ഏറ്റുപറച്ചിലുകൾ, സ്വയം പുകഴ്ചയും പ്രഹസനങ്ങളുമായി മാറുന്ന ലോകത്തിൽ ഏറ്റുപറച്ചിലുകൾ സമർപ്പണങ്ങളായി മാറണം. ഇന്ന് ഇതൊക്കെ പ്രഹസനങ്ങളായിട്ടും പ്രകടനങ്ങളായിട്ടൊക്കെ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് ക്രൈസ്തവ സഭയ്ക്ക്, ഇന്നത്തെ ആധുനിക സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു അപജയമാണ്. ആരാധനകളൊക്കെ യാന്ത്രികമായി തീരുന്നു, പ്രകടനങ്ങളായി തീരുന്നു, ചിലതിൻ്റെയൊക്കെ ഒരു 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 എന്തുവാ ഒരു പെരിഫറലായിട്ടുള്ള അനുഭവം. എന്നാൽ അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഉള്ളങ്ങളെ അറിയുന്നവനാ, പേഴ്സണലായിട്ട്. അമേരിക്ക ഒരു ഇൻഡിവിജ്വലിറ്റിക് സൊസൈറ്റിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഡിവിജ്വലിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ്, ഒരു കൺട്രിയാണ്. കർത്താവും വ്യക്തിപരമായി അറിയുന്നവനാണ്, ഹൃദയങ്ങളെ അറിയുന്നവനാണ്. നമ്മൾ വിചാരിക്കും, എന്നാൽ നമ്മുടെ രഹസ്യങ്ങളെയും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ അറിയുവാനും ആ ദൈവമാണ് എന്നോട് കൂടെ സഞ്ചരിക്കുന്നത്, യാത്ര ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടെ ജീവിപ്പാനുമായിട്ട് സാധിക്കണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൽ ഇങ്ങനെ അറിയാതെ കർത്താവിനോടൊപ്പം യാത്ര ചെയ്ത രണ്ട് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുമല്ലേ. യെരുശലേമിൽ നിന്ന് യമഹൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ, അറിഞ്ഞില്ല കൂടെ നടക്കുന്നത് കർത്താവാണെന്ന്. നമ്മളും ഇങ്ങനെയാണ്, നമ്മുടെ കൂടെ കർത്താവുണ്ട്. നമ്മുടെ വിചാരങ്ങളും നിലപാടുകളും നമ്മുടെ മനസ്സിലെ താല്പര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നവനാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ വളരെ വ്യക്തതയോടും തിറതയോടും ജീവിപ്പാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വിധത്തിൽ വ്യക്തതയും ചൈതന്യവുമുള്ള ജീവിതം നയിച്ച് ഈ പ്രദേശത്തെ കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ എൻ്റെ പ്രിയ ഇടവക ജനങ്ങളെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു പോകാം. പുനരുത്ഥാനം പകരുന്ന സുരക്ഷിത അനുഭവം. റിസറക്ഷൻ എക്സ്പീരിയൻസ് പ്രൊവൈഡിങ് ദ സെക്യൂരിറ്റി ഫീലിംഗ്. ഈ ഒരു അനുഭവം നമുക്ക് ഈ ലോകത്തിൽ സുരക്ഷിതത്വം നൽകുന്നു, ധൈര്യം നൽകുന്നു, വ്യക്തമായ ദിശാബോധം നൽകുന്നു. ഇവിടെ യേശു കർത്താവ് പറയുന്നുണ്ട്, ലോകമൊഴിഞ്ഞു പോയാലും ഞാൻ ഉണ്ടായിരിക്കും, നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മളെപ്പോലെയല്ല നമ്മുടെ കർത്താവ്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഈ പറഞ്ഞവൻ എവിടെ? നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ പതറിപ്പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാനും നിങ്ങളും ചോദിക്കും, ഇവൻ എവിടെ? കൂടെ ഉണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞവനാണല്ലോ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ജെനുവിൻ നീഡായിട്ടുള്ള സമയത്ത് അവൻ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നവനാണ്. മകനെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. ലോകം ഒഴിഞ്ഞു പോയാലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. ഈ ദൈവം അനന്യനാണ്. ഐ ആം വിത്ത് യു ഓൾവേസ് ടു ദ എൻഡ് ഓഫ് ദ ഏജ് എന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിത നിയോഗങ്ങൾ നൽകിയിട്ട് അവന് മാറി നിന്ന് നമ്മളെ വീക്ഷിക്കുകയല്ല എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ജീവിത നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിൽ ഞാനും നിങ്ങളും ഏതെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുവോ അവിടെയെല്ലാം നമ്മളോട് കൂടെ നമ്മളെ സഹായിപ്പാനായിട്ട് ശക്തീകരിപ്പാനായിട്ട് ഒരു കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതാണ് സഭ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ തകർച്ചയിൽ, നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന ശക്തികളിൽ നിന്ന്, നമ്മളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് ഒരു വിമോചനമുണ്ടാകുവാൻ, രക്ഷയുണ്ടാകുവാൻ സഹായിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ജീവിത നിയോഗം ശരിയായി നിർവഹിപ്പാൻ കർത്താവിൻ്റെ പുനരുത്ഥാനം നമ്മളെ സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് ഒന്ന് സ്വയം ഒന്ന് ചിന്തിക്കാം. ആസ് എ ഫാദർ, ആസ് എ മദർ, ആസ് എ പ്രീസ്റ്റ്, ആസ് ആൻ ഓഫീസർ, ആർ വി ഡൂയിങ് അവർ ഡ്യൂട്ടീസ് ഇൻ ബെറ്റർ വേ ആൻഡ് മീനിങ് ഫുൾ വേ? ഒന്ന് സ്വയം ശോധന ചെയ്ത് അത് നമുക്ക് ഒന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിത നിയോഗങ്ങളെ നമ്മൾ എത്രത്തോളം വിശ്വസ്തയോടെ പൂർത്തീകരിപ്പാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് സ്വയം ശോധന ചെയ്ത് അതിന് ഒരു പ്രതിവിധി കാണാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ജീവിത വഴികളിൽ ഉഴലുന്നവർക്ക് സ്വാന്തനത്തിൻ്റെയും പ്രത്യാശയുടെയും സാന്നിധ്യമായി കർത്താവ് കൂടെയുണ്ട്. ഈ ഒരു ഉറപ്പ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ ഉറപ്പില്ലെങ്കിൽ ജീവിതം ദുസ്സഹമാണ്. ഈ ഉറപ്പുള്ളവർ പോലും ചില സന്ദർഭങ്ങളിൽ തളർന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഈ ഉറപ്പില്ലാത്തവരുടെ അവസ്ഥ ഭയാനകമാണ്. അതുകൊണ്ട് ഈ കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യാം, ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. എങ്ങനെയാണ് ഇത് സാധ്യമായി തീരുന്നത്? നമുക്കും അവൻ്റെ മുൻപാകെ മുട്ടുമടക്കാം, അവനെ ആരാധിക്കാം, സത്യത്തിലും ആത്മാവിലും ആരാധിക്കാം. ഇതൊരു പ്രകടനമല്ല, പ്രഹസനമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ദൈവവുമായിട്ടുള്ള ഒരു അനിഷേധ്യമായ ബന്ധത്തിൻ്റെ അനുഭവമായി കണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. റിസറക്ഷൻ പ്രൊവൈഡ്സ് ദ വർഷിപ്പിംഗ് എക്സ്പീരിയൻസ്. അതുവരെ ഉണ്ടായിരുന്ന ഒരു ധാരണയല്ലായിരുന്നു ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനെക്കുറിച്ച് ലഭിച്ചത്. ഇവൻ കേവലം നസ്രായൻ മാത്രമല്ല, ഇവൻ ദൈവമാണ്, ഈ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവാണ്, പരിപാലകനാണ്. ഈ തിരഞ്ഞെടുപ്പ്, ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവ് അവരെ ധൈര്യപ്പെടുത്തി. ഈ തിരിച്ചറിവ് നമുക്ക് എവിടെയാണ് ലഭിക്കുന്നത്? ഈ തിരിച്ചറിവിൻ്റെ ഇടമാണ് ഈ ഇടം. അപ്പോൾ തിരുമേശയിൽ നമുക്കത് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് വ്യക്തതയായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു. തിരുമേശയിൽ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു, ഇവന് ആരാണ് എന്ന് മനസ്സിലാക്കി. രണ്ടാമതായിട്ട് പറയാൻ ശ്രമിച്ചത്, റിസറക്ഷൻ എക്സ്പീരിയൻസ് പ്രൊവൈഡിങ് ദ സെക്യൂരിറ്റി ഫീലിംഗ്. ലോകാവസാനത്തോളം കൂടെയുള്ളവനായ ദൈവം, ഈ ദൈവം വാക്കുമാറാത്തവനാ, വിശ്വസ്തന, ഈ ദൈവം നമ്മളുടെ ബലഹീനതയിൽ ബലം നൽകുന്നവനാ, നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നവനാ, നമ്മുടെ ദുഃഖത്തിന് ആശ്വാസം നൽകുന്നവനാ, നമ്മുടെ അപര്യാപ്തകളിൽ പര്യാപ്തത നൽകി നമ്മളെ നിലനിർത്തുന്നവനാ, ഈ ദൈവം ലോകം ഒഴിഞ്ഞു പോയാലും നമ്മളോട് കൂടെയുള്ളവനാ, ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് ഈ കാണുന്നതെല്ലാം കുമ്മളയാ കേട്ടോ, ബബിൾസാ, ഇതിനൊന്നും ഒരു സ്ഥിരതയില്ല. അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതൊക്കെ അടുത്ത നിമിഷത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പുള്ളവരാരേലും ഉണ്ടോ? എനിക്കില്ല. ഞാനൊരു ഉറപ്പോടുകൂടല്ല വന്നത്. എന്നാൽ ഉറപ്പുള്ളത് ദൈവമാ, അവൻ്റെ വചനമാ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. വചനം ജഡമായി നമ്മളുടെ മധ്യത്തിൽ തീർന്ന കർത്താവ്, അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും, സഭയുടെ അംഗം. സഭ എന്ന് പറയുമ്പോഴും എൻ്റെയും നിങ്ങളുടെയും സഭാ കൺസെപ്റ്റിലും വ്യത്യാസമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അതുകൊണ്ട് ഈ കർത്താവിലുള്ള വിശ്വാസത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളിച്ചെയ്ത കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് നിയോഗിച്ചിരിക്കുന്ന ഒരാൾക്ക് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം.